മാറാനുള്ള ചില പ്രാർത്ഥനകൾ അമ്മ ആനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ അമ്മ അവളെയും കൂട്ടി നിത്യസഹായ മാതാവിൻ്റെ നോവേനയ്ക്ക് പോകുന്നത് കാര്യസാധ്യത്തിനാണ്. കാര്യസാധ്യം എന്ന് വെച്ചാൽ അപ്പൻ്റെ മനസ്സുമാറി അപ്പന് ദൈവമുണ്ടാവുക എന്നർത്ഥം. അമ്മാമ്മ പറയുന്നത് അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ്. എന്തൊട്ട് ദൈവം, എൻ്റെ കൊച്ചപ്പൻ ഒരു നല്ല മനുഷ്യനാണ്, അമ്മാമ്മ പറയും. അമ്മ പുച്ഛിച്ചൊന്ന് ചിരിക്കും. നല്ല ജോറ് മനുഷ്യനാ, ഉമ്മ പെറ്റ് കിടക്കുമ്പോൾ മാപ്പിള ഓടിയാ പോവാ, പിന്നെ ഉപ്പൊന്നുമില്ല ചുക്കൊന്നുമില്ല, അസല് കൊച്ചപ്പൻ. എന്നിട്ട് കൊല്ലം ഇട്ട് കഴിഞ്ഞു, ആനയുടെ അപ്പൻ എവിടെയായിരിക്കും? ആസാമിൽ പോയെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ആസാമിൽ പോയവർ തിരിച്ചു വരാൻ വിഷമമാണ്. മലമ്പനി പിടിച്ച് ചത്തുപോകും, പട്ടിണി കിടന്ന് ചത്തുപോകും. കണ്ടിട്ടില്ലെങ്കിലും ആനയുടെ നെഞ്ചിൽ അപ്പനുണ്ട്, ആകൃതിയിലും പ്രകൃതിയിലും. അങ്ങനത്തെ ഒരപ്പൻ വെറുതെ മലമ്പനി പിടിച്ച് ചത്തു എന്ന് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ആന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകളാണ് വിശ്വസിക്കുന്നത്. ചേട്ടൻ പട്ടാളത്തിൽ ചേർന്നിട്ടുണ്ടാവും, യുദ്ധത്തിൽ ആവേശമുള്ള ആളാണ്, രാജ്യസ്നേഹം വളരെ കൂടുതലാണ്. അമ്മയ്ക്ക് അതൊന്നും വിശ്വാസമില്ല. നിനക്കെന്താണ്ടി കിടാവേ, എവിടെയെങ്കിലും വേറെ പെണ്ണാ കിട്ടി ജീവിക്കുണ്ടാവും നിന്റെ അപ്പൻ, ബാക്കിയുള്ളവരെ തീയാ തീറ്റിച്ചിട്ട്. അങ്ങടാ സുഖിക്കട്ടെ, ഞാനുണ്ടല്ലോ. ഒന്നാം നേരം തറവാട്ടിന്നാ വന്നതാണ്. തിരുസഭേരെ കൽപ്പനയാ വിട്ടിട്ടുള്ള കളി എനിക്കില്ല. എൻ്റെ വീട്ടിൽ പലതും ഉണ്ടാവും, അത് കണ്ടിട്ട് ഞാനും എൻ്റെ മോളും കൊതിച്ചിട്ട് കാര്യണ്ടാ? എൻ്റെ മാപ്പിളേരെ വീട്ടിലത്തെ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് ഞാൻ എവിടെയാ കിടന്നാ ചാവും? ഒന്നുമില്ലെങ്കിലും ഈ സൂക്കേടുകാരൻ്റെ തീട്ടോ മൂത്രവും കോറണേൻ്റെ പുണ്യം എനിക്ക് കിട്ടാണ്ടിരിക്കില്ല. ചെറിച്ചി അമ്മായിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് അമ്മാമ്മ സുറായിയിൽ ചേർന്നത്. കാര്യലാഭത്തിനു വേണ്ടി സ്വന്തം മതം ഉപേക്ഷിച്ചു, വിശ്വാസം കൈവിടിഞ്ഞു. മാർപ്പാപ്പയെ തള്ളി പറഞ്ഞു. ഒരു നല്ല കത്തോലിക്കൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അമ്മയ്ക്കിത് സഹിക്കാൻ വിഷമമാണ്. അന്ന് തുടങ്ങിയതാണ് അമ്മയുടെ ദേഷ്യം. ചെറിച്ചി അമ്മായിയെ കിട്ടിയത് കൊച്ചിയിലുള്ള ഡേവിഡ് ഷെമ്മാശനാണ്. ഷെമ്മാശൻ സുറായിയാണ്. അച്ഛന്മാർ വിവാഹം കഴിക്കുന്നതിനോട് അമ്മയ്ക്ക് ഭയങ്കര വിരോധമാണ്. റോമക്കാരുടെ മഹത്വം അവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉള്ളതാണ്. പെണ്ണും പെടക്കോഴിയും കുട്ടികളുമായിട്ട് കഴിയുന്ന അച്ഛൻ എന്തൊരച്ഛനാണ്? അമ്മ ചോദിക്കുന്നു. ഒരു ജീവാജന്തു അവരെ ബഹുമാനിക്കോ? ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങാതെയാണ് നിലയും വിലയുമുള്ള ഡേവിഡ് ഷെമാശൻ ചെറിച്ചിയെ കെട്ടിക്കൊണ്ടുപോയത്. ആകെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ചെറിച്ചി സുറായിയിൽ ചേരണം. അമ്മാമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. ആവശ്യത്തിലധികം അഴകും ആരോഗ്യവുമുള്ള 5 പെൺമക്കളാണ് അമ്മാമ്മയുടെ പ്രശ്നം. മൂത്തവൾ കെട്ടിയവൻ മരിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു. പിന്നത്തേത് നോനുവാണ്. അവളെയല്ല ഷെമാശന് വേണ്ടത്, നോനുവിൻ്റെ താഴെയുള്ള ചെറിച്ചി. ചെറിച്ചിയെ വേണം, അതിസുന്ദരി. ശലമോൻ്റെ തോട്ടത്തിലെ ലില്ലിപ്പൂവ്. താലിച്ചെയിനും മോതിരവും മുണ്ടും വളയും ഒക്കെ കൊണ്ടുവന്ന് വിളിക്കുകയാണ് ഷെമാശൻ. ഒരു മോള് മാത്രമല്ല, ഷെമാശൻ്റെ ബന്ധുത കിട്ടിയാൽ ഒരു കുടുംബമാകെ ഉയരും, അമ്മാമ്മ പറഞ്ഞു. ഞാനും കിടാങ്ങളുമൊക്കെ സുരായിലൊക്കെ അങ്ങടാ ചേരാം. അത് വേണമെന്നില്ല, ബാക്കിയുള്ളവർ സ്വന്തം വിശ്വാസം സംരക്ഷിച്ചു കൊള്ളട്ടെ. ചെറിച്ചി മാത്രം കൽതായ സുറായിനി, ഐ റിപ്പീറ്റ്, സുറിയാനി സഭയിൽ ചേരണം. എൻ്റെ ഭാര്യ എൻ്റെ സഭയിൽ ആയിരിക്കുന്നതാണല്ലോ ഉത്തമം. അമ്മാമ്മ പക്ഷേ അതിസന്തോഷം കൊണ്ട് ചെറിച്ചി അമ്മായിയുടെ കൂടെ സുറായിയിൽ ചേർന്നു. നോനു അമ്മായിയെയും നിർബന്ധിച്ചു സുറായിയിൽ ചേർത്തു. ഷെമാശൻ്റെ അനിയൻ പൗലൂസിനെ ലക്ഷ്യം വെച്ചാണ് അങ്ങനെ ചെയ്തതെന്ന് അമ്മ വഴക്കിടുമ്പോൾ വിളിച്ചു പറയാറുണ്ട്. എന്നിട്ടെന്തായി എന്ന് കുത്തുവാക്കുകളും പറയാറുണ്ട്. ഡേവിഡ് ഷെമാശൻ വലിയ പരിഷ്കാരിയായിരുന്നു. ചെറിച്ചി അമ്മായിയുടെ മേക്കാമോതിരം ഷെമാശന് ഊരിച്ചു, പകരം കാതു നിറയുന്ന വെള്ളക്കൽ കമ്മൽ ഇടിയിച്ചു. മേക്കാമോതിരം ആവശ്യമില്ല, എന്നാൽ ചെരുപ്പിട്ട് നടക്കാൻ ചെറിച്ചി ശീലിക്കണം. ഷെമാശൻ ഒരു കടലാസിൽ ചെറിച്ചി അമ്മായിയുടെ കാലിൻ്റെ അളവെടുത്തു കൊണ്ടുപോയി. കൊച്ചിയിൽ നിന്ന് കുശിനിക്കാരൻ്റെ കയ്യിൽ ചെരുപ്പും ഒരു കുറിപ്പും കൊടുത്തയച്ചു. കർത്താവിൽ പ്രിയപ്പെട്ട ചെറിച്ചി, ഭവതി ഈ ചെരുപ്പിട്ട് നടന്ന് പഠിക്കണം. ഇതുപോലെ പല കാര്യങ്ങളും ഭവതിയെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് തന്നെ നല്ല പിടിയില്ല. വിവാഹത്തിന് ശേഷം സംസർഗം കൊണ്ട് അതെല്ലാം തനിയെ പഠിച്ചുകൊള്ളുമെന്ന് വിശ്വസിക്കട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം എന്നുണ്ടല്ലോ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ചെറിച്ചിയുടെ സ്വന്തം ഡേവിഡച്ചൻ. ആ കത്ത് വായിച്ച് ചെറിച്ചി അമ്മായി കരഞ്ഞതെന്തിനാണെന്ന് ഇപ്പോഴും ആർക്കും പിടിയില്ല. ഷെമാശൻ്റെ കത്ത് ചെറിച്ചി അമ്മായി എല്ലാവർക്കും വായിക്കാൻ കൊടുത്തു. ചിന്നമ്മയും അത് മനഃപ്പാഠമാക്കി. നിലാവുള്ള രാത്രിയിൽ അമരപ്പന്തലിന് ചോട്ടിലിരുന്ന് അവർ അത് കാണാപ്പാഠം പറഞ്ഞു. കർത്താവിൽ പ്രിയപ്പെട്ട ചെറുച്ചി, ഭവതി ഈ ചെരുപ്പിട്ട് നടന്നു പഠിക്കണം. ഇതൊക്കെ വളരെ മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അന്ന് ആനയില്ല. ചെറുച്ചി അമ്മായിയെയും കൊണ്ട് കൊച്ചിക്ക് പോയതിനു ശേഷം ഡേവിഡ് ഷെമ്മാശൻ അധികമൊന്നും ഈ വീട്ടിൽ വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ 4-ാമത്തെ കൊല്ലമാണ് ആദ്യമായി ഷെമ്മാശൻ പെണ്ണു വീട്ടിൽ വരുന്നത്. അത് ആനയ്ക്ക് ഓർമ്മയില്ല. അന്ന് ആനി കമിഴ്ന്നു കിടന്ന് നീന്തുന്ന പ്രായമാണ്. മണ്ണെണ്ണ ചിമ്മിനി എവിടെ കണ്ടാലും നീന്തിച്ചെന്ന് പിടിക്കും എന്ന് മാത്രമാണ് അന്നത്തെ ആനയെപ്പറ്റി ആകെയുള്ള വിവരം. ആനയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ ചെറുച്ചി അമ്മായിയും കുട്ടികളും ഷെമ്മാശനും കൂടി വീട്ടിൽ വന്നത് ആനി ഓർക്കുന്നുണ്ട്. അവർ വന്നു കയറിയതും വീട്ടിൽ സ്ഥലമില്ലാതെയായി. അവിടുത്തെ ഒരു മുറിയും അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റിയ ഇടമല്ലെന്ന് ആനയ്ക്ക് തോന്നി. എന്തിന്? അമരപ്പന്തൽ പോലും അവർക്ക് പറ്റിയ അലങ്കാരമായിരുന്നില്ല. എവിടെ നിൽക്കേണ്ടു, എവിടെ ഇരിക്കേണ്ടു എന്നറിയാതെ ആനയും വിഷമിച്ചു. ഒടുവിൽ അവർ പോകുവോളം അവർ കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനും ചുവരിനുമിടയിൽ മരുന്നുകുപ്പികൾ വെച്ച സ്റ്റൂളിനു ചുറ്റുമുള്ള ഇരുട്ടിലിരുന്നു. ചെറുച്ചി അമ്മായിയുടെ മേലാകെ പൊന്നായിരുന്നു. അമ്മായി തടിച്ചു കൊഴുത്ത ഒരു സ്ത്രീയാണ്. അഴക് എത്രയെന്ന് പറയാനേ പറ്റില്ല. അവർ നിന്നതിനു ചുറ്റിലേക്കും അഴക് പരന്നുകൊണ്ടിരിക്കുന്നത് ആന ഇരുട്ടത്തിരുന്ന് കണ്ടുപിടിച്ചു. അവരുടെ മണം കൊണ്ട് വീട് പെട്ടെന്ന് മറ്റൊന്നായി. കുട്ടിപ്പാപ്പൻ്റെ ചുമയുടെ ഗന്ധം പോലും ഓടിമറഞ്ഞു. ഇത്രയും അഴകുള്ള ഒരു സ്ത്രീ തൻ്റെ സ്വന്തം അമ്മായിയാണെന്ന് വിശ്വസിക്കാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല. അമ്മാമയെ കെട്ടിപ്പിടിച്ച് അമ്മായി കുറേ നേരം കരഞ്ഞു. അമ്മാമ മുഷിഞ്ഞതും അമ്മായി വൃത്തിയുള്ളതുമായിരുന്നു. എന്തോരം കാലായി അമ്മേ അമ്മേനെ കണ്ടിട്ട്. അമ്മാമ ആനി കരയും പോലെ ഉറക്കെയാണ് കരഞ്ഞത്. അപ്പോൾ അവർ രണ്ട് സുറായികളാണെന്ന കാര്യം മറന്ന് അമ്മയും കരഞ്ഞു. അമ്മ കാപ്പി ഉണ്ടാക്കി. അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവലോസുണ്ടകൾ വെട്ടുകത്തി കൊണ്ട് വെട്ടി കഷണങ്ങളാക്കി വെളുത്ത വസ്തിപ്പിഞ്ഞാണത്തിൽ വെച്ചു. അവലോസുണ്ട വെട്ടുമ്പോൾ താഴെ വീഴുന്ന തരി നുള്ളി തിന്നാൻ ആനി പോയില്ല. ആനയെ അതിശയിപ്പിച്ചുകൊണ്ട് ചെറുച്ചി അമ്മായിയോ ഡേവിഡ് ഷെമ്മാശനോ അവരുടെ കുട്ടികളോ അവലോസുണ്ടകൾ തിന്നില്ല. അവരുടെ വീട്ടിലെന്നും അവലോസുണ്ടകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് അമ്മാമ പറഞ്ഞു. അവർ വന്നിട്ട് പോകുന്നത് വരെ അമ്മാമ കരച്ചിൽ തന്നെയായിരുന്നു. ചെറുച്ചി അമ്മായിയുടെ കുട്ടികൾ അമ്മാമയുടെ കാൽപ്പെട്ടിയുടെ പുറത്തിരുന്നു. തിളങ്ങുന്ന രണ്ട് കുട്ടികളായിരുന്നു അവർ. അവരങ്ങനെ ഇരുന്നു തിളങ്ങിയതല്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞതായോ ചിരിച്ചതായോ ആന ഓർക്കുന്നില്ല. ഇടയ്ക്ക് ആനയെ ആ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അമ്മാമ വിളിച്ചപ്പോൾ ആന പൂർണ്ണമായും അവളെ ഇരുട്ടിൽ മറച്ചു വെച്ചു. കുട്ടിപ്പാപ്പനെ കാണാൻ ഷെമ്മാശൻ കടന്നു വരുവോളം അവൾ അങ്ങനെ ഇരുന്നു. ഷെമ്മാശൻ കുട്ടിപ്പാപ്പൻ്റെ നെറ്റിയിൽ കൈവച്ച് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. ഷെമ്മാശന് വലിയ പൊക്കവും വണ്ണവും ഉണ്ടായിരുന്നു. നീണ്ടു ചെമ്പിച്ച താടി വയറിനു മീതെ വരെ വളർന്നു കിടക്കുന്നു. കർത്താവിൻ്റെ പോലെ ഷെമ്മാശനും തോളിലേക്ക് മുടി നീട്ടിയിരിക്കുന്നു. ഷെമ്മാശന് പൂച്ചക്കണ്ണുകളായിരുന്നു. തലയിലൊരു കറുത്ത വട്ടത്തൊപ്പി, വലിയ വയറിനു മീതെ മുറുക്കിക്കിടക്കുന്ന ലോഹ, ലോഹയ്ക്ക് മീതെ കറുത്ത ചരട് കൊണ്ട് അരയിലൊരു കെട്ട്, ലോഹയ്ക്ക് താഴെ കറുത്ത കാൽസ്രായി, തടിച്ചു പരന്ന വലിയ കാലടികൾ ആകപ്പാടെ ആനയ്ക്ക് ഷെമ്മാശനെ പേടിയായി. കൊന്നു കറിവെക്കാനുള്ള കോഴിയെ അമ്മ വിളിച്ചുകൊണ്ട് നടന്നു. ചെറുച്ചി അമ്മായി അവരുടനെ പോവുകയായെന്നും കോഴിയെ കൊല്ലേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞു. അമ്മാമ കൂടുതൽ സങ്കടത്തോടെ, എന്നാൽ ഒച്ചയില്ലാതെ കരഞ്ഞു. കൂടുതൽ മുറുകെ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. കൂടുതൽ അസ്വസ്ഥതയോടെ ആ കുട്ടികൾ ഞെളിപിരി കൊണ്ടു. അവർ കുട്ടിപ്പാപ്പനെ കാണാൻ വന്നതാണ്. കുട്ടിപ്പാപ്പന് അന്ത്യകൂദാശ കൊടുത്ത് കിടത്തിയിരിക്കുകയാണെന്ന വിവരം കിട്ടിയിട്ട് വന്നതാണ്. ചെറുച്ചി അമ്മായി കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിരുന്ന് കരഞ്ഞു. മോനെ, അമ്മായി കുട്ടിപ്പാപ്പൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് വിളിച്ചു. ഷെമ്മാശൻ അത് തടഞ്ഞു. കുട്ടിപ്പാപ്പന് ക്ഷയമാണ്, ക്ഷയം പകരും. വിഷാദത്തോടെ ആനയെ ഓർത്തു. അതുകൊണ്ടാണോ അവർ അവലോസുണ്ട തിന്നാതിരുന്നത്? കുട്ടിപ്പാപ്പന് 12 ഓറഞ്ചുകളും 1 ടിന്ന് പൗഡറും കുട്ടിപ്പാപ്പനെ വീശാൻ ഒരു വലിയ വിശറിയും ചെറുച്ചി അമ്മായി കൊണ്ടുവന്നിരുന്നു. വല്യമ്മായും ചെറുച്ചി അമ്മായും കുട്ടിപ്പാപ്പൻ്റെ കട്ടിലിനരികിലിരുന്ന് പതുക്കെ പതുക്കെ സംസാരിച്ചു. മടെ നോനൂൻ്റെ കാര്യക്ക് ഇത്തിരി കുഴപ്പമുണ്ട് ചെറുച്ചിയെ, വല്യമ്മായി പറഞ്ഞു. ലാസർ ഇപ്പോഴും അവളെ തല്ലണണ്ടാ? എന്നും തല്ലും വഴക്കണ്. ചേട്ടത്തിയാരെ അങ്ങോട്ട് പോവാറില്ലേ? ഇല്ല, അമ്മ പറഞ്ഞയക്കാണ്ടാട്ടാ. മടെ ചേട്ടൻ ചേട്ടത്തിയാരെ നോക്കാണ്ട് നാട് വിട്ട കാര്യാ പറയാ നോനൂന്യാത്തല്ല. അതാണ് ലാസറിൻ്റെ പണി. അവൻ്റെ പെങ്ങള് ഉമ്മടെ വീട്ടിൽ കിടന്ന് കണ്ണീര് കുടിക്കല്ലേന്ന്. അപ്പൊ ഉമ്മടെ കിടാവ് അവൻ്റെ വീട്ടിലാ കിടന്ന്. കണ്ണീര് കുടിക്കണമെന്ന്. ചേട്ടത്തിയാർ എന്താ പറയണേ? ചേട്ടത്തിയാർ പാവ, സ്വന്തം ആങ്ങളയാന്നൊന്നും നോക്കാണ്ട് ലാസറിന് കുറേ പ്രാവും. അതന്നെ, അവന് വല്ല പേടിയുണ്ടാ? നിന്റെ മാപ്പിളോട് ഒന്ന് ഉപദേശിക്കാം, പറട്ടാ. ഒച്ച താഴ്ന്ന് താഴ്ന്ന് പിന്നെ പറഞ്ഞതൊന്നും ആനയ്ക്ക് കേൾക്കാതായി. രണ്ട് സ്ത്രീകളുടെ നെഞ്ചിൽ നിന്ന് ഒരേ സമയം ഉയർന്ന തേങ്ങലാണ് പിന്നെ ആനി കേട്ടത്. അമരപ്പന്തലിൻ്റെ ചോട്ടിൽ നിന്ന് ചെറുച്ചി അമ്മായി യാത്ര പറഞ്ഞു. അമ്മായി അമ്മയുടെ കൈ പിടിച്ച് യാത്ര ചോദിക്കുമ്പോഴാണ് തൻ്റെ അമ്മ ഇത്രയും ഭംഗിയില്ലാത്ത സ്ത്രീയാണെന്ന്, ഇത്രയും വൃത്തിയില്ലാത്ത സ്ത്രീയാണെന്ന്, ഇത്രയും ദരിദ്രയായ സ്ത്രീയാണെന്ന് ആനയ്ക്ക് ആദ്യമായി മനസ്സിലായത്. ചെറുച്ചി അമ്മായിയും കുട്ടികളും പോയി കഴിഞ്ഞ് വലിയ വിഷാദത്തോടെ ആനി മുറ്റത്തിൻ്റെ മൂലക്കിലിരുന്ന് തൻ്റെ ഉടുപ്പുകളെപ്പറ്റിയും മുഷിഞ്ഞു നാറുന്ന കമ്മീസിനെ പറ്റിയും ചിന്തിച്ചു. അത് അമരവള്ളികൾ ഉണങ്ങുന്ന കാലം പോലെ ആയിരുന്നു. ആ പ്രേതം അവളക്കാ ഇരിക്കട്ടെ. അമരത്തടത്തിൽ നിന്ന് പൊങ്ങി വന്ന അസ്ഥി കഷണം തോണ്ടിയെടുത്ത് അമ്മാമ കൊച്ചനും ടീച്ചറുടെ എടച്ചാലിലേക്കിട്ടു. അവരുടെ ജനലിൽ തട്ടി അത് താഴെ വീണു. ആർക്കാ അമ്മാമേ? കൊച്ചനത്തിന്? ആ ശവിക്ക് നഗളം കുറെ കൂടുതലാ മച്ചി. അവൾ നിന്നെ തല്ലിയില്ലേ? കൊരട്ടയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. പെട്ടെന്നാണ് ആനയ്ക്ക് ആ വാക്ക് പിടികിട്ടിയത്. മച്ചി, വാക്കുകളുടെ ഒരു കാര്യം. കഴിഞ്ഞ 3 ദിവസമായി ഓർമ്മ വരാതെ കഷ്ടപ്പെടുകയായിരുന്നു. നെഞ്ചു കഴച്ചു തുടങ്ങി ഈ വാക്കോർത്തിട്ട്. മച്ചി. തടിയൻ ചൂരൽ കൊണ്ടാണ് അടിയെങ്കിൽ ഇത്ര വേദനിക്കില്ല. അരിച്ചൂരൽ കൊണ്ടായിരുന്നു. 4 വീതം 2 കൈയിലും കൈ പിന്നാക്കം വലിച്ചതിന് കാൽ വണ്ണയിൽ 2 എണ്ണം തല്ലുകൊണ്ട് പുകഞ്ഞപ്പോൾ ഈ വാക്ക് ഓർമ്മ വന്നില്ല. എത്ര ഓർക്കാൻ ശ്രമിച്ചു, കിട്ടണ്ടേ? അർത്ഥമറിയാത്തത് കൊണ്ടാണ് വാക്കുകൾ ഓർമ്മയിൽ വരാത്തതെന്ന് ആനയ്ക്ക് തോന്നുന്നു. ആനയ്ക്ക് മച്ചിയുടെ അർത്ഥമറിയില്ല. ഒരു ശബ്ദം മാത്രമായിട്ടാണ് ഓർമ്മ വന്നത്, ചിച്ചി എന്നായിരുന്നു. അപ്പോൾ തന്നെ അത് ശരിയല്ലെന്നും തോന്നി. ഓർത്തോർത്ത് കഷ്ടപ്പെട്ടു. നാവിൻ്റെ തുമ്പത്ത് വരും, അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. ഇപ്പോൾ ദാ മുഴുത്ത രൂപത്തിൽ വാക്ക് വന്ന് വായിൽ വീണിരിക്കുന്നു. മച്ചീ, ആനി ഉറക്കെ അത് വിളിച്ചു. കൊച്ചന്നൻ ടീച്ചറുടെ തുറന്നു കിടക്കുന്ന ജനാലക്കലേക്ക് നോക്കിത്തന്നെ. മണ്ണും ചെളിയും പറ്റിയ കൈകൊണ്ട് അമ്മാമ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മുണ്ടാണ് നിക്കിടീക്കടാവേ. ആനി അത്ഭുതത്തോടെ അമ്മാമയെ നോക്കി. ചിറിയിൽ പറ്റിയ മണ്ണും ചെളിയും കമ്മീസ് കൊണ്ട് തുടച്ചിട്ട് അവൾ ചോദിച്ചു, മച്ചിന്ന് വെച്ച എന്തുട്ടാ? വെള്ളം കൊണ്ടാടി പോത്തേ. അമ്മാമ കുടമെടുത്ത് ആനയുടെ കയ്യിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു. കിണറ്റുകരയിലേക്ക് ഓടുമ്പോൾ ആനി 3 പ്രാവശ്യം പതുക്കെ പറഞ്ഞു, മച്ചി, മച്ചി, മച്ചി. അമരത്തടത്തിൽ വെണ്ണീറും ആട്ടിൻകാട്ടം പൊടിച്ചത് നിറച്ച് അതിൻ്റെ മീതെ മേൽ മണ്ണും വിതറി അമ്മാമ അമരത്തടം കുളർക്കനെ നനച്ചു. അമരത്തടത്തിന് വെള്ളം കുടിച്ചു മതിയായപ്പോൾ അമ്മാമ കൈ കഴുകി മുണ്ടിലെ കോന്തല പൊക്കി മുഖം തുടയ്ക്കുമ്പോൾ അമ്മാമ ആനയോട് പറഞ്ഞു, ഇനി കൊട്ടക്കണക്കിന കായണ്ടാവും, മണ്ടിറുങ്ങ വന്നാ പോയിട്ടാ. വെയിൽ വീഴുന്നിടത്ത് മൺതിട്ടമേൽ കാലും നീട്ടിയിരുന്ന് അമ്മാമ വിറ്റില മുറുക്കി. അമ്മാമയുടെ ചുണ്ടുകൾ ചുവന്നു വരുന്നത് നോക്കി ആനി അമ്മാമയോട് ചേർന്നിരുന്നു. അമ്മാമ അവളെ തള്ളി മാറ്റി, മേല് ചാരാണ്ട് പോ. ഒരു ചെറിയ കഷണം പുകയില എടുത്ത് പല്ലിന്മേൽ ഉരച്ച് അണയിലേക്ക് തള്ളി നീക്കിയിട്ട് അമ്മാമ കൽപ്പിച്ചു, ഈ വെളിച്ചത്തിക്കിരിക്കടി. ആനയ്ക്ക് കാര്യം പിടികിട്ടി. തലയിൽ പേൻ നോക്കാനാണ് ആനയ്ക്കിഷ്ടമില്ലാത്ത കാര്യം. അടയ്ക്കമൊരു കളയുന്ന പേനക്കത്തി കൊണ്ട് അമ്മാമ തലയിൽ കുത്തും. പേനുകളെ അതിൻ്റെ മുനയിൽ വെച്ചാണ് കൊല്ലാറ്. അറിയാതെ കുത്തെങ്ങാനും തെറ്റിപ്പോയാൽ തല പൊളിയില്ലേ? തന്നെയുമല്ല, മുടി പിടിച്ചു വലിച്ച് വേദനയാവുന്നതും കഴുത്ത് വിയർക്കുന്നതും ഒന്നും ആനയ്ക്കിഷ്ടമില്ല. എന്തിനാണിങ്ങനെ മുടി വളർത്തുന്നത്? ആൺകുട്ടികൾക്ക് എത്ര സുഖം. മുടി കഴുത്തിൽ വീണ് വിയർക്കണ്ട. പേനകത്തി കൊണ്ടുള്ള കുത്ത് കിട്ടില്ല, ചട പിടിക്കുമെന്ന് പേടിക്കണ്ട. ആനയ്ക്ക് അവളുടെ മുടിയേ ഇഷ്ടമല്ല. ആനി മടിച്ചു നിന്നപ്പോൾ അമ്മാമ അവളെ പിടിച്ചു വലിച്ച് നിലത്തിരുത്തി. രക്ഷപ്പെടാൻ ഒരു വഴി ആനി കണ്ടില്ല. അമ്മാമ ആകെ ഒന്നിളകിയിരുന്നു. പേനക്കത്തി കയ്യിലെടുത്തു. എന്നിട്ട് ആനയുടെ മുടി കെട്ടഴിച്ചു. പരമപിതാവേ, രക്ഷക, എന്തൂട്ട് മുടിയാ ഈ കാണണേ? ഡിയ ചിന്നമ്മേ, ചീയമ്മേ, കൊച്ചുറോതോ, ആ അരിവാൾ ഇങ്ങടെ അടുത്തേരി. ഇതരി